الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد سهودرنا علي نمل كين غلاس غلاي كتاب التوحيد عند أديان غلانا فرتشير بده നമ്മൾ അവസാനമായി പഠിച്ച അധ്യായം ബാബുമൻ ഹഖഖ തൗഹീദ ദഖല ജന്നത ബിഗൈരി ഹിസാബ്, തൗഹീദ് സാക്ഷാത്കരിച്ചവൻ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും ഒരു വിചാരണയും ഇല്ലാതെ തന്നെ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അധ്യായത്തിൽ വന്ന ആയത്തുകൾ ഹദീസുകൾ നമ്മൾ വിശദീകരിച്ചു. ഇനി ശേഖ് അവസാനത്തിൽ കൊടുത്തിട്ടുള്ളത് ഈ അധ്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മസ്അലകളെ കുറിച്ച്, അതിൽ നിന്നും പ്രധാനപ്പെട്ട പാഠങ്ങളെ കുറിച്ചാണ്. വലൈക്കും അസ്സലാം. ഫീഹി മസാഇൽ, ഇതിൽ ചില മസ്അലകളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അഥവാ ഈ അധ്യായത്തിൽ നിന്നും ഒരാൾ ഈ പറയുന്ന താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കണം എന്നതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഒന്നാമത്തെ കാര്യം, അൽ ഊല മഅരിഫത്തു മറാതിബിൻ നാസി ഫി തൗഹീദ്, തൗഹീദിന്റെ വിഷയത്തിൽ ജനങ്ങളുടെ മർത്തവകൾ, ജനങ്ങളുടെ വ്യത്യസ്ത തട്ടുകൾ എന്താണ് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു, തൗഹീദിന്റെ വിഷയത്തിൽ ജനങ്ങൾ എല്ലാം ഒരേപോലെയല്ല. തൗഹീദുള്ള മുഴുവൻ ആളുകളും ഒരുപോലെയല്ല എന്ന് നമ്മൾ പറഞ്ഞു. തൗഹീദുള്ള ആളുകൾ പല ദർജയിലാണ്. എല്ലാ തൗഹീദുള്ള ആളുകളെയും ഒരേ ദർജയിലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്. ദുനിയാവിലും അവർ വ്യത്യസ്ത തട്ടുകളിലാണ്, ആഖിറത്തിലും തട്ടുകളിലാണ്. നമ്മൾ പറഞ്ഞു, ചില ആളുകൾ അവർ അസ്വത് തൗഹീദ്, അതുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ആളുകളാണ്. അഥവാ അവർക്ക് തൗഹീദ് ഉണ്ട്, പക്ഷേ അത് പക്ഷേ ഷിർക്കുൻ അസ്ഗർ, ദീനിൽ നിന്നും പുറത്തു പോകാത്ത രൂപത്തിൽ ഷിർക്ക് സംഭവിക്കാം, ഷിർക്കുൻ അസ്ഗർ സംഭവിക്കാം. പാപങ്ങൾ അവരിൽ ഉണ്ടാകാം, ഹറാമുകൾ അവർ ചെയ്യുന്നവരായിരിക്കും, എന്നാൽ അവർക്ക് തൗഹീദുണ്ട്. ഇത്തരക്കാരായ ആളുകൾ, അവരുടെ അവസ്ഥ അത്ര സുരക്ഷിതമല്ല. കാരണം അവർ ശാശ്വതരായ നരകത്തിൽ പ്രവേശിക്കുകയില്ല എങ്കിലും അവർക്ക് അവരുടെ തിന്മകൾക്കനുസരിച്ച് അള്ളാഹുവിന്റെ ഉദ്ദേശമില്ല എങ്കിൽ അവർക്ക് നരകത്തിൽ അത്രയും കാലം കഴിയേണ്ടി വരും. ഇത് അപകടം പിടിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അസ്ലു തൗഹീദ് മാത്രം അതിൽ ഊന്നി നിൽക്കുക എന്നുള്ളതല്ല, മറിച്ച് അസ്ലു തൗഹീദ് ഉണ്ടായ ഒരാൾ അയാൾ നരകത്തിൽ കാലാകാലം കിടക്കുകയില്ല എന്ന് പറയുമ്പോൾ ഷിർക്കിന്റെ ഗൗരവമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷിർക്ക് സംഭവിച്ചാൽ പിന്നെ അവന് ഈ ഒരു ഓഫർ ഇല്ല, കാലാകാലം നരകത്തിൽ തന്നെ. പക്ഷെ അസ്ലു തൗഹീദ് ഉണ്ട് എങ്കിൽ കാലാകാലം നരകത്തിൽ കിടക്കുകയില്ല, പക്ഷേ അവന് അവൻ തിന്മകൾക്കനുസരിച്ചിട്ടുള്ള ശിക്ഷ ഉണ്ടാകും. ഇതാണ് തൗഹീദിന് ഏറ്റവും താഴെത്തട്ട്. ഈ പറയുന്ന ആളുകൾക്ക് തൗഹീദിനോടൊപ്പം നിസ്കാരം കൂടി ഉണ്ടാവണം എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. ആ തൗഹീദിനോടൊപ്പം നിസ്കാരമില്ലെങ്കിൽ പിന്നെ അവൻ കാര്യമല്ല. കാരണം നിസ്കാരമില്ലാത്തവൻ ദീനിൽ യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളതാണ്, അവൻ കാഫിറായിരിക്കുന്നു എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ. ഏറ്റവും ശരിയായത് അപ്പൊ തൗഹീദും അതിനോടൊപ്പം നിസ്കാരവും ഉണ്ടായവൻ, ഇതാണ് ഏറ്റവും താഴെ ഒരാൾക്ക് തൗഹീദുള്ള ഒരുവൻ എത്തിപ്പെടാനുള്ള ഏറ്റവും താഴെയുള്ള ഒരു തട്ടതാണ്. അതിന്റെ താഴെ പിന്നെ അവന് കാര്യമില്ല, അവന് കാലാകാലം നരകത്തിലെത്തുന്ന അവസ്ഥയായിരിക്കും. രണ്ടാമത് നമ്മൾ പറഞ്ഞു, വേറെ ചില ആളുകളുണ്ട്, വമിൻഹും മൻ യഅ്മലു ബിത്തൗഹീദി കുല്ലിഹി അസ്ലുഹു വകമാലു, തൗഹീദിന്റെ അടിസ്ഥാനവും അതുപോലെ തന്നെ അതിന്റെ പൂർണ്ണതയും ഒക്കെ അവൻ ചെയ്യുന്നുണ്ടാകും. അഥവാ അവൻ വലുതും ചെറുതുമായ ഷിർക്കിൽ നിന്നും വിട്ടു നിൽക്കും, വലുതും ചെറുതുമായ ഷിർക്കിൽ നിന്നും വിട്ടു നിൽക്കും. ഒരു ചെറിയ ഷിർക്കും അവന്റെ കയ്യിൽ ഉണ്ടാവുകയില്ല. എന്നാൽ അവനിൽ ഇതേ പറഞ്ഞതുപോലെ പാപങ്ങൾ ഉണ്ടാകാം, തിന്മകൾ സംഭവിച്ചേക്കാം, ഈ ഒരു അവസ്ഥ അവനിൽ ഉണ്ടാകാം. പക്ഷെ അവനിൽ ഒരു ഷിർക്കിന്റെ ഒരു ലാഞ്ചനയും ഉണ്ടാവുകയില്ല എന്നുള്ളവരാണ് ഇവർക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മശീയത്ത് അനുസരിച്ച് പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്ത് അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. എന്നാൽ അതിനേക്കാളും ഉയർന്ന ദർജയുണ്ട്, അതാണ് തഹ്ഖീഖ് തൗഹീദിന്റെ ദർജ. അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ വിലക്കുകൾ അത് പൂർണ്ണമായി ഉപേക്ഷിക്കുന്നവരാണ്. അവർക്ക് തൗഹീദിൽ അടിയുറച്ച ആളുകളാണ്, അവരാണ് തൗഹീദ് സാക്ഷാത്കരിച്ച ആളുകൾ, അവരാണ് തൗഹീദ് സാക്ഷാത്കരിച്ച ആളുകൾ. എന്നാൽ ആ തഹ്ഖീഖ് തൗഹീദിൽ തന്നെ കമാല് തഹ്ഖീഖ് തൗഹീദുണ്ട്, അതാണ് ഏറ്റവും പൂർണ്ണമായ രൂപം. ഇവർ തൊട്ടുമുമ്പ് പറഞ്ഞതിനേക്കാൾ ഇവർക്കുള്ള ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ, ഇവർ പൂർണ്ണമായി വാജിബായ കാര്യങ്ങളോടൊപ്പം സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതുമെല്ലാം അവർ ചെയ്യും. ഒരു സുന്നത്തും അവർ ഉപേക്ഷിക്കുകയില്ല. അവർ വാജിബായ കാര്യങ്ങളോടൊപ്പം സുന്നത്തായ കാര്യങ്ങളും കൂടി നന്നായി ചെയ്യും. അഞ്ചു നേരത്തെ നിസ്കാരത്തിന് പുറമെ സുന്നത്തായ നിസ്കാരങ്ങൾ, റമദാൻ മാസത്തിലെ നോമ്പിന് പുറമെ സുന്നത്തായ നോമ്പുകൾ, അങ്ങനെ നിർബന്ധമായ സക്കാത്തിന് പുറമെയുള്ള സദഖകൾ, ഇങ്ങനെ എന്തെല്ലാം നന്മകളുണ്ടോ ഇതിലെല്ലാം അവർ മുന്നിട്ട് അവരുണ്ടാകുക. അതുപോലെ ഹറാമ് മാത്രമല്ല, കറാഹത്താക്കിയ കാര്യങ്ങൾ പോലും അവർ ഉപേക്ഷിക്കും. കറാഹത്ത് എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ അള്ളാഹു ഒരാളെ ശിക്ഷിക്കുകയില്ല, പക്ഷെ അത് ഉപേക്ഷിച്ച ഒരാൾക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെ അള്ളാഹുവിന് ഒരു തരത്തിലുള്ള അനിഷ്ടകരമായ ഒരു കാര്യവും ചെയ്യുകയില്ല. എന്നാൽ ഈ പറഞ്ഞ ആളുകൾക്ക് ഒരു തിന്മയും സംഭവിക്കുകയില്ല എന്നല്ല, നമ്മൾ പറഞ്ഞിരുന്നു ഇവർക്ക് തിന്മകൾ സംഭവിക്കാം, പക്ഷേ തിന്മകൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഉടൻ തന്നെ തൗബ ചെയ്യുന്നവരായിരിക്കും. തെറ്റിൽ അള്ളാഹുവിനോട് ഖേദിച്ചുകൊണ്ട് അവർ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും അങ്ങനെ അവന്റെ തിന്മകളെല്ലാം അള്ളാഹു അവന്റെ തൗബ മുഖേന മായ്ച്ചു കളയുകയും അങ്ങനെ അവൻ തൗഹീദിന്റെ പൂർണ്ണതയിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നവരായിരിക്കും. ഇവരാണ് ഏറ്റവും ഉയർന്ന ദർജയിലുള്ള ആളുകൾ. ഈ അധ്യായത്തിൽ നമ്മൾ ഇവരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അവരാണ് ഒരു വിചാരണയുമില്ലാതെ ഒരു ശിക്ഷയുമില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാർ. അവരിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അധ്യായം പഠിക്കുന്നത്. അതല്ലാതെ തൗഹീദിന്റെ ഒരു വക്കത്ത് നിൽക്കാനല്ല. കാരണം വക്കത്ത് നിൽക്കുന്നവൻ അതിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെ, ഒരു വട്ടത്തിന്റെ വക്കത്ത് നിന്നാൽ നമ്മൾ ഏത് നേരം വേണമെങ്കിലും അതിന്റെ പുറത്തേക്കെത്താം. നമ്മൾ അതിന്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്തേക്കാണ് എത്താൻ ശ്രമിക്കേണ്ടത്. അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് തൗഹീദിന്റെ ഉന്നതമായ ദർജയിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് പൂർണ്ണമായി കേൾക്കേണ്ടവർ അതിന്റെ ഓഡിയോ കേട്ട് മനസ്സിലാക്കണം. രണ്ടാമത്തേത് الثانية ما معنى تحقيقه ഇതാണ് നമ്മൾ ഷെയ്ഖ് പറയുന്നത്. ഈ എന്താണ് മാ മാന തഹ്ഖീഖി, എന്താണ് തഹ്ഖീഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞതാണ് വിശദീകരിച്ച കാര്യമാണ്. തഹ്ഖീഖ് രണ്ടു തരത്തിലുണ്ട്. മർത്തബത്തു കമാലുണ്ട്, പൂർണ്ണമായ തഹ്ഖീഖ് ഉണ്ട്. അതുപോലെ തന്നെ അതിന് തൊട്ടതായതുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ എന്താണ് തഹ്ഖീഖ് എന്നുള്ളത്, അതിന് ഏറ്റവും വലിയ പാഠമായിട്ട് നമ്മൾ ആയത്താണ് പഠിച്ചത്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാര്യം. ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രിക്കീൻ എന്ന ആയത്ത് നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഈ ആയത്ത് കൊടുക്കുന്നതിന്റെ കാരണം ഞാൻ എങ്ങനെയാണ് തഹ്ഖീഖ് തൗഹീദ് നടത്തേണ്ടത് എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതാണ് തഹ്ഖീഖ് തൗഹീദ്, പൂർണ്ണമായ ശിർക്കിൽ നിന്ന് വിട്ടുനിൽക്കുക, ഹറാമായ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് എല്ലാ വാജിബുകളും ചെയ്ത് മുന്നേറുക, ഇതാണ് തഹ്ഖീഖ് തൗഹീദ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. മൂന്നാമത്തേത് അസാലിസ സനാഉഹു സുബ്ഹാന അല ഇബ്രാഹിം ബികൗനിഹി ലം യകു മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹിസ്സലാമെ അല്ലാഹു സുബ്ഹാന വ തആല പുകഴ്ത്തുന്നു, ബികൗനിഹി ലം യകു മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ശിർക്ക് ചെയ്യുന്ന ആളുകളിൽ പെട്ടവനല്ല എന്നുള്ളത് കൊണ്ട്. തഹ്ഖീഖ് തൗഹീദിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണത്, ശിർക്കിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുക എന്നുള്ളത്. ബറാഅത്തു മിനൽ ശിർക്കി വ അഹ്ലി, ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും നമ്മൾ പൂർണ്ണമായി വിട്ടു നിൽക്കേണ്ടതുണ്ട്. ഒരാൾ തൗഹീദിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നതോ അത്രത്തോളം അത് അതിന്റെ എതിരായ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കും. തൗഹീദിന് ഒരാൾക്ക് എത്ര സ്ട്രോങ് പോലെ അത്രയും അവൻ ഷിർക്കിനോട് അടുത്തായിരിക്കും നിൽക്കുക. തൗഹീദിലേക്ക് ഒരാൾ അതിലേക്ക് കൂടുതൽ അടുത്താൽ അവൻ ഷിർക്കിൽ നിന്നും കൂടുതൽ അകലെയായിരിക്കും. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള എന്താണ്, ഖാനിതൻ ലില്ലാഹി ഹനീഫൻ, ഹനീഫൻ എന്നാണ് പറഞ്ഞത്. നമ്മൾ ഹനീഫിന്റെ അർത്ഥം പറഞ്ഞു, മായിലൻ അനിഷു, ഷിർക്കിൽ നിന്നും എതിരെ ചാഞ്ഞു നിൽക്കുന്നവൻ. ഷിർക്കിലിന്റെ ഒരു ലാഞ്ചനയും അദ്ദേഹത്തിനില്ല. തൗഹീദിലേക്ക് പൂർണ്ണമായി ചാഞ്ഞു നിൽക്കുന്നയാളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹം മുശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനേ അല്ല. അവര് ഒരു ബന്ധവുമില്ല, ഒരു ബന്ധമൊന്നുമില്ല. ഷിർക്ക് ചെയ്യുക ഇല്ല എന്ന് മാത്രമല്ല, അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ച് ഷിർക്ക് ചെയ്യാതിരിക്കുക എന്ന് മാത്രമല്ല, ഷിർക്കിന്റെ അടയാളങ്ങൾ ഒന്നുപോലും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ഷിർക്കും ചെയ്യാൻ പാടില്ല, ഷിർക്കിന്റെ അടയാളങ്ങൾ ഒന്നും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. പോരാ, ഷിർക്കിന്റെ ആളുകളുടെ അനുകരിക്കുന്നത് പോലും നമ്മോട് വിലക്കപ്പെട്ടിട്ടുണ്ട്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരാണോ ഒരു സമുദായത്തോട് സാദൃശ്യപ്പെട്ടത് അവൻ അവരിൽ പെട്ടു. അവൻ കാഫറായി പോയിട്ടില്ല, പക്ഷെ അവൻ അവരോടാണ് സാദൃശ്യം ഉണ്ടായിട്ടുള്ളത്. അവൻ കേവലം ബാഹ്യമായിട്ടുള്ള സാദൃശ്യം പോലും മറ്റു മതക്കാരോട് നമുക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഷിർക്ക് അത്രയും കടുത്ത കാര്യമാണ്. നമുക്ക് ബാഹ്യമായിട്ടുള്ള സാദൃശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പതിയെ പതിയെ ആന്തരികമായ നമ്മുടെ വിശ്വാസത്തിനെയും അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണത്. എന്താണോ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് അതാണ് പുറത്തേക്ക് ഉണ്ടാകുക. അപ്പോൾ എന്താണോ നമ്മൾ പുറത്തു കൊണ്ടു നടക്കുന്നത് അത് തിരിച്ച് ഹൃദയത്തിന്റെ അകത്തേക്കും കയറിപ്പോകും. അപ്പൊ അതുപോലും സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് പൂർണ്ണമായി തൗഹീദിന്റെ മാതൃക കാണിച്ച ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതിനാലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പുകഴ്ത്തിയത്. നമ്മൾ പറഞ്ഞു, അള്ളാഹു ഒരാളെ പുകഴ്ത്തി കഴിഞ്ഞാൽ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരെ നമ്മൾ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടണം. അള്ളാഹു ആരെ പുകഴ്ത്തിയോ അവരോട് നമുക്ക് നല്ല ഹബ്ബുണ്ടാകണം. ഇബ്രാഹിം അലൈഹി സ്വലാമെ നമ്മൾ അങ്ങേയറ്റം ഹബ്ബുണ്ടായിരിക്കണം. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിയിട്ടുണ്ട്, സഹാബത്തിനെ പുകഴ്ത്തിയിട്ടുണ്ട്, സഹാബത്തിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ടെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു അവരെ പുകഴ്ത്തിയിരിക്കുകയാണ് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞത് മുഖേന. അവിടെ അവരെല്ലാം സ്നേഹിക്കാൻ നമുക്ക് നിർബന്ധമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുക നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളാണ്, അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം സാഹിബായി തെരഞ്ഞെടുത്തതാണ്, പ്രവാചകന്റെ സാഹിബാണെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അബൂബക്കർ അള്ളാഹുവിന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇദ്ഹുമാ ഫീ ഗാരി, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഗുഹയിലാണെന്ന് ഉണ്ടായിരുന്ന സന്ദർഭത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രവാചകനോടൊപ്പം പ്രവാചകന്റെ കൂടെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി, പുരുഷന്മാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു അബൂബക്കർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ സ്നേഹിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ്. അപ്പൊ അള്ളാഹു ആരെല്ലാം പുകഴ്ത്തിയിട്ടുണ്ടോ അവരെ സ്നേഹിക്കണം, അതാണ് ഒന്നാമത്തത്. രണ്ട്, അവരെ പിൻപറ്റണം. സ്നേഹിക്കുക അതോടുകൂടി ഒഴിവാക്കാനല്ല. ഇബ്രാഹിം അലൈഹി സ്വലാം അത് ഞാൻ ഇഷ്ടപ്പെട്ടു, നല്ല ആളാണ്, പ്രവാചകനാണ്, അദ്ദേഹത്തെ കുറിച്ച് ധീരമായി സംസാരിക്കുക പ്രസംഗിക്കുക മതിയോ, പോരാ. ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദിന്റെ വിഷയത്തിൽ എന്തായിരുന്നു, ഷിർക്കിന്റെ വിഷയത്തിൽ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്, അത് അതുപോലെ പിൻപറ്റേണ്ടതുണ്ട്. അതല്ലാതെ നമ്മളൊരു ഹജ്ജ് പെരുന്നാൾ വരുമ്പോൾ ഒരു ഖുത്വയിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ത്യാഗോജ്വലമായ അദ്ദേഹത്തിന്റെ ധീരമായ തൗഹീദിന് വേണ്ടി പോരാളിയാണ് എന്ന് പറഞ്ഞ നാവുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ തൗഹീദിന് വേണ്ടി പണിയെടുക്കുന്ന ആളായിരിക്കണം. അദ്ദേഹം ഷിർക്കിനെ എത്രമാത്രം വെറുത്തിട്ടാണ് കണ്ടത്, അതുപോലെ നമ്മളും വെറുക്കേണ്ടതുണ്ട്. അതിന്റെ ആളുകളോട് നമുക്ക് യാതൊരു ഇഷ്ടവും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് നാലാമത്തെ മൂന്നാമത്തെ കാര്യം. നാലാമത്തേത് സനാഉഹു അലാ സാദാത്തിൽ ഔലിയായി ബിസലാമത്തിഹി മിനശ്ശിർക്ക്, ഷിർക്കിൽ നിന്നും വിട്ടുനിന്നതിനാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളുടെ നേതാക്കന്മാരെ അള്ളാഹു പുകഴ്ത്തിയിട്ടുണ്ട്. ഏതായത്തിൽ നിന്നാണ്? അള്ളാഹു പറഞ്ഞു വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ച ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ്, അവർ അള്ളാഹുവിൽ ഒരു തരത്തിലുള്ള ഷിർക്കും അവർ ഒക്കുകയില്ല. ഷിർക്ക് ചെയ്യാത്ത ആളുകളാണ് ഔലിയാക്കൾ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ അവസ്ഥ നേരെ മറിച്ചാണ്. ഇവിടെ ഔലിയാക്കളായി പരിചയപ്പെടുത്തുന്ന പലരും തൗഹീദിന്റെ യാതൊരു ലാഞ്ചനയും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അവരായിരിക്കും ഷിർക്കിന്റെ നേതാക്കന്മാരവരായിരിക്കും. പല ഔലിയാക്കളും അതാണ്, അള്ളല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അള്ളല്ലാത്തവരോട് സഹായം തേടുന്ന ആളുകൾ, അതിനുവേണ്ടി ആളുകൾ നയിക്കുന്ന ആളുകൾ, ഇവരാണ് ഇവിടുത്തെ സയ്യിദുമാരായിട്ടും ഔലിയാക്കളായിട്ടും ഇവിടെ അണിനിരക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. ഔലിയാക്കളായ ആളുകൾ അവർക്ക് ഉണ്ടാകേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, അവർ അവരുടെ റബ്ബിൽ പങ്കുചേർക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ തഹ്ഖീഖ് തൗഹീദിന്റെ കാര്യം അവർക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അവർ ഹറാമിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കണം. വാജിബുകളൊന്നും വീഴ്ച വരുത്താൻ പാടില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആളുകൾ പറയപ്പെട്ടിട്ടുള്ള പല ഔലിയാക്കളുടെയും അവസ്ഥ എന്താണ്? വാജിബായ കാര്യങ്ങളൊന്നും അവർ ചെയ്യുകയില്ല. അവർ ഹറാമായ കാര്യങ്ങൾ ധാരാളം ചെയ്യുകയും ചെയ്യും. അതാണ് അവരുടെ അവസ്ഥ. ഔലിയാക്കൾക്ക് ഉണ്ടാകേണ്ട സ്വഭാവത്തിന് നേരെ വിരുദ്ധമാണ് അവർക്കുണ്ടായിരുന്നത്. ചിന്തിച്ചു നോക്ക്, ഔലിയാക്കൾ ഏറ്റവും വലിയ ഔലിയ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം അവിടുത്തെ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ ഏറ്റവും അടുപ്പക്കാരനാണ്. അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാണ് അള്ളാഹുവിന്റെ വലി എന്ന് പറയുന്നത്. അള്ളാഹുന്റെ വലിയുള്ള എന്ന് പറഞ്ഞാൽ അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അവരാരും തന്നെ അമലുകൾ എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ? മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് വരെ പൂർണ്ണമായ നിസ്കാരവും നോമ്പും സക്കാത്തും ഇത് വർദ്ധിപ്പിക്കുക എന്നല്ലാതെ അവരാരും ഒന്നും കുറച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്നും അകന്നു നിൽക്കുന്ന ആളുകളൊന്നും വലിയകളല്ല. അള്ളാഹുവിന്റെ ദീനിൽ ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന, വാജിബായ കാര്യങ്ങൾ ഒഴിവാക്കുന്ന ആളുകൾ അവരൊരിക്കലും തന്നെ വലിയല്ല. അവർ ഔലിയാവുള്ള എന്നതിലല്ല അവർ പെടുക. അവർ ഔലിയാവു ഷെയ്ത്താനാണ്, പിശാചിന്റെ ഔലിയാക്കളാണ് യഥാർത്ഥത്തിൽ അവരായിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളെ അള്ളാഹു പുകഴ്ത്തിയിട്ടുള്ളത് അവർ ഷിർക്ക് ചെയ്യുന്നവരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അഞ്ചാമത്തെ കാര്യം, അൽ ഖാമിസ് കൗനു തർക്കി റുഖിയ വൽ ഖൈ മിൻ തഹ്ഖീഖ് തൗഹീദ്, തഹ്ഖീഖ് തൗഹീദിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ് റുഖിയയും അതുപോലെ ചൂടുവെക്കലുമെല്ലാം ഉപേക്ഷിക്കൽ എന്നുള്ളത്. നമ്മൾ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ തർക്കു റുക്കിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തർക്കുൽ ഇസ്തിർഖാനാണ്, അഥവാ റുക്കിയ തേടലാണ്. റുക്കിയ ചെയ്തു തരാൻ ആവശ്യപ്പെടലാണ് തഹ്ഖീഖ് തൗഹീദിന്റെ കാര്യം. അതല്ലാതെ റുക്കിയ ചെയ്യാൻ പാടില്ല എന്നല്ല. കാരണം എന്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത്? കാരണം റുക്കിയ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ചെയ്ത വ്യത്യസ്ത ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. റുക്കിയ എന്ന് പറഞ്ഞ ചികിത്സയാണ്. അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസമായ സമയത്ത് റുക്കിയ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഖുർആൻ പാരായണം ചെയ്ത് ശരീരത്തിൽ ഓതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റ് ചികിത്സകളൊക്കെ തേടിയിട്ടുണ്ട്. അപ്പൊ റുഖിയ ചികിത്സ ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ചികിത്സ ആവശ്യപ്പെടാതിരിക്കുക എന്നതാണ് തഹ്ഖീഖ് തൗഹീദിന്റെ
കാര്യം, തൗഹീദ് സാക്ഷാത്കരിക്കുന്നതിന്റെ കാര്യം. പക്ഷെ നമ്മൾ അവിടെ പറഞ്ഞിരുന്നു ചികിത്സ ആവശ്യപ്പെടുന്നത് പോലും അനുവദിക്കപ്പെടും. അടുത്ത ആവശ്യം ഒരാൾക്കുണ്ടായാൽ ചികിത്സ ആവശ്യപ്പെടുന്നത് പോലും ഒരാളുടെ തഹ്ഖീഖ് തൗഹീദിനെ ബാധിക്കുകയില്ല എന്നാണ്. ഒരാൾക്ക് ശക്തമായ അങ്ങനെ വല്ലാത്ത കടുത്ത രോഗം വന്നു, ആ സമയത്ത് അയാൾക്ക് ചികിത്സ ആവശ്യപ്പെട്ട് ചികിത്സിക്കാം, അത് തഹ്ഖീഖ് തൗഹീദിനെ ബാധിക്കുകയില്ല. എന്നാൽ ചെറിയ ചെറിയ രോഗങ്ങളും മറ്റുമൊക്കെ ആണെങ്കിലോ അവർ ചികിത്സിക്കാൻ ആവശ്യപ്പെടുകയില്ല. ആരെങ്കിലും അവരെ ചികിത്സിക്കുകയാണെങ്കിൽ അവർ അതിന് തടയില്ല, ചികിത്സിക്കാൻ ആവശ്യപ്പെടുകയില്ല എന്ന അവസ്ഥ. ഇത് അള്ളാഹുമായിട്ടുള്ള തവക്കുലിന്റെ വലിയ അടുത്ത രൂപമാണത്. അവർ ചെറിയ ചെറിയ ആവശ്യങ്ങളൊന്നും ജനങ്ങൾക്ക് മുന്നിൽ അവരുടെ ഹൃദയത്തെ അവർ തുറക്കുകയില്ല, പൂർണ്ണമായും അള്ളാഹുവിനോട് തന്നെ പറയും. അങ്ങേയറ്റം പ്രയാസപ്പെട്ടാൽ മാത്രം ദീനിന് അനുവദിക്കപ്പെട്ട രൂപത്തിൽ അവർ ചികിത്സിക്കും. ഇതാണ് നമ്മൾ അഞ്ചാമതായി പറഞ്ഞത്. ആറാമത്തേത് കൗനുൽ ജാമിഇ ലിതിൽകൽ ഖിസാരി ഹുവ തവക്കുൽ. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അഥവാ അവർ ചികിത്സിക്കുകയില്ല, ലായസ്തർക്കൂൻ വലയത്തൗൻ വലയത്തയ്യറുൻ, ഇതെല്ലാം തന്നെ എന്താണ്, ഇതെല്ലാം പൂർണ്ണമായ തവക്കൽ കൊണ്ടാണ് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഇത് ഈ ഗുണങ്ങളെല്ലാം അവർക്ക് സാധിക്കുന്നത് പൂർണ്ണമായ തവക്കൽ കൊണ്ടാണ്. അതല്ലാതെ ചികിത്സിക്കാത്തത് മറ്റെന്തെങ്കിലും ലക്ഷ്യം കൊണ്ടല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ മെഡിസിനെ കുറിച്ചിട്ടുള്ള പരാതി കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിലുള്ള തവക്കൽ കൊണ്ട്. അങ്ങനെയാണ് അവർ ചെറിയ ചെറിയ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത്. ചെറിയ രൂപത്തിലുള്ള ഇത്തരത്തിൽ അത് ചൂടുവെക്കുന്ന ചികിത്സയാകട്ടെ, ഈ ചികിത്സകളാകട്ടെ, അള്ളാഹുവിൽ അവരുടെ ഹൃദയം പൂർണ്ണമായി ഉറപ്പിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുകയാണ്, അത് ഉപേക്ഷിക്കുകയാണ്. ഇതാണ് നേരത്തെ പറഞ്ഞത്. ഏഴാമത്തേത് ഉംഖു ഇൽമി സ്വഹാബത്തി ബിമഅരിഫതിഹിം അന്നഹും ലം യനാലു ദാലിക ഇല്ലാ ബിഅമൽ. സഹാബത്തിന്റെ ആഴത്തിലുള്ള ഇൽമ്, ഉംഖ് എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള, ഉംഖു ഇൽമി സ്വഹാബ, സഹാബത്തിന്റെ ആഴത്തിലുള്ള ഇൽമ എന്താ, അവർ മനസ്സിലാക്കി ഈ സ്വർഗത്തിൽ 70,000 ആളുകൾ പ്രവേശിക്കുന്ന ആളുകൾ അവരാരും അമലില്ലാതെ പ്രവേശിക്കുന്നവരല്ല. കാരണം അവരുടെ വസ്തുവകളെ കുറിച്ച് പറയുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് അവർ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളായിരിക്കണം, കാരണം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈമാനോടുകൂടി വിശ്വസിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്, അങ്ങനെ അമലുകളാണ് അവർ എണ്ണി പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണം അമലത്യാവശ്യമാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരുന്നു. അതാണ് അവരുടെ ആഴത്തിലുള്ള ഇൽമ്. അതല്ലാതെ അമല് ചെയ്യാതെ എന്തെങ്കിലും സ്ഥാനങ്ങൾ കാരണത്താൽ, ഏതെങ്കിലും പ്രത്യേകം കുടുംബത്തിൽ ജനിച്ചത് കാരണത്താൽ ഒരിക്കലും തന്നെ ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഒരാളുടെ ഉപ്പ എത്ര നല്ലവനാണ്, അല്ലെങ്കിൽ കുടുംബം അത്ര നല്ല കുടുംബമാണ്, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും തങ്ങൾ കുടുംബമാണ്, ഇതൊന്നും തന്നെ ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണമല്ല, മറിച്ച് അമലുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തരുടെയും അമലുകളുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ ഔദാര്യത്തിനാൽ നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്. ഈ ഒരു ഇൽമ് സഹാബത്തിനുണ്ടായിരുന്നു. കാരണം അവർ പറഞ്ഞ എല്ലാ കാരണങ്ങളും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണങ്ങളും അത് അമലുകളുള്ള കാരണങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളൂ. എട്ടാമത്തേത് ഹിർസുഹും അലൽ ഖൈർ, സഹാബത്ത് ഖൈറിന് വേണ്ടിയിട്ടുള്ള അവരുടെ താല്പര്യം. കാരണം അവർ ആ സ്വർഗത്തിൽ എങ്ങനെയാണ് പ്രവേശിക്കുക എന്ന കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയാണ്. ആളുകൾ നന്മകൾ പരസ്പരം ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിൽ അത് എന്നിട്ട് ഖൈറിന്റെ ലക്ഷണമാണ്. അല്ല, ചില ആളുകൾ അവർ കൂടിയിരുന്നാൽ ഒരിക്കലും ഒരു നന്മയും ചർച്ച ചെയ്യുകയില്ല. അവരുടെ കൂടിയിരുത്തങ്ങളെല്ലാം എന്തെങ്കിലും ഭൗതികപരമായ കാര്യത്തിനെ കുറിച്ച് മാത്രമായിരിക്കും. നമുക്ക് നന്മ കിട്ടുന്ന കാര്യത്തെ കുറിച്ച് ഒരു ചർച്ചയുണ്ടാവില്ല, ദീനിനെ കുറിച്ചുള്ള ചർച്ച വരികയില്ല. അഥവാ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിവാദങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടായാൽ അതിനെ കുറിച്ചിട്ടൊരു തീരുമാനം നമ്മൾ ചർച്ച ചെയ്യുക എന്നല്ലാതെ നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ദീനിൽ ഗുണം കിട്ടും, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുകയില്ല. ഇത് നമുക്ക് ഖൈർ നഷ്ടപ്പെടുന്നു എന്നതിന്റെ ലക്ഷണമാണ്. മറിച്ച് നമ്മുടെ സദസ്സുകൾ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുക, അവന്റെ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട നല്ല നല്ല അമലുകളെ കുറിച്ച്, നമ്മൾക്ക് വന്നുപോയ കുറവുകളെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുക എന്നുള്ളത് നമുക്ക് ഖൈറുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ്. അതല്ല, നമ്മൾ വെറും കൂടിയിരുന്നാലൊക്കെ ഭൗതികപരമായ കാര്യം മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ, നാട്ടിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, ഇത് മാത്രമാണ് നമുക്ക് ഖൈറ് നമ്മളെ തടയപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നോക്കൂ, സഹാബത്ത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞു പോയപ്പോ അവരതിനെ കുറിച്ച് ചർച്ച ചെയ്യും. ആരായിരിക്കും ആ 70,000-ൽ പെടുക, ആരാണ് ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ? അത് നമുക്കൊരിക്കലും തന്നെ നമുക്ക് സ്വന്തം ഉണ്ടാക്കി ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ എന്താണോ നമ്മൾ കൂടുതലായിട്ട് എന്തിനെ കുറിച്ചിട്ടാണ് കൂടുതൽ ചിന്തിക്കുന്നത്, അതാണ് നമ്മുടെ ചർച്ച പുറത്തു വരിക. നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നത് നമ്മളെ ഹൃദയത്തിന് ബാധിക്കുന്ന, നമ്മളെ ബുദ്ധിയെ ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഒരാളുടെ പ്രധാനപ്പെട്ട ചിന്ത സ്വർഗത്തിലെത്തണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണെങ്കിൽ അവരതിനെ കുറിച്ചിട്ടായിരിക്കും ചർച്ച ചെയ്യുക. അതല്ല, ആ ചിന്ത ഇല്ല എങ്കിൽ, ആ ശ്രദ്ധയിലാണ് അവന്റെ ഹൃദയമെങ്കിൽ അത് മറ്റു പല ഭൗതികപരമായ കാര്യങ്ങളിൽ മാത്രം ചർച്ച ചെയ്ത് അവന്റെ സദസ്സുകൾ പിരിയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു കൗമ അവരിങ്ങനെ ഒരു സദസ്സുണ്ടാക്കി, ആ സദസ്സിൽ അള്ളാഹുവിനെ കുറിച്ചിട്ട് ഒരു ചിന്തയും ഒരു ദിക്റും അതിൽ പരാമർശിച്ചിട്ടില്ല എങ്കിൽ, അള്ളാഹിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, അവർ വെറുതെ ഇങ്ങനെ കൂടിയിരുന്നു. അത് കടയുടെ പുറകിൽ കൂടിയിരിക്കുന്നതാകട്ടെ, അങ്ങാടിയിൽ കൂടിയിരിക്കുന്നതാകട്ടെ, അവരിങ്ങനെ കുറേ നേരം നാട്ടുവർത്താനം പറഞ്ഞു. ഒന്നും തന്നെ അള്ളാഹിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ദീനിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം അവർ പറഞ്ഞിട്ടില്ല എങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും. ഖിയാമത്ത് നാളിൽ, ഖിയാമത്ത് നാളിൽ അവർക്ക് വലിയ നഷ്ടമുള്ളതായിരിക്കും. ഒരു ചത്ത കഴുതയുടെ അടുക്കിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നത് പോലത്തെ ഒരു സദസ്സാണത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് ദിക്റുണ്ടെങ്കിലോ അത് വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. അത് ഒരുപാട് ആളുകൾ വേണമെന്നില്ല, രണ്ടോ മൂന്നോ ആളുകൾ ഇരുന്ന് അവരുടെ ദിക്റുകളിൽ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള പരാമർശം ഉണ്ട് എങ്കിൽ ഏഴ് ആകാശത്തിന് മുകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ കുറിച്ച് മലക്കുകളോട് അഭിമാനപൂർവ്വം പറയുമെന്നാണ്. ഈ സദസ്സുകൾക്കുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ പറയും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഹൈർ നമുക്ക്, നമ്മൾ ഹൈറിലാണോ, നമ്മുടെ താല്പര്യമൊക്കെ ഹൈറിലാണോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. സഹാബത്ത് അങ്ങനെയായിരുന്നു. നിങ്ങൾ നോക്കൂ, സഹാബത്തിന് വ്യത്യസ്ത ഹദീസുകൾ അസറുകളൊക്കെ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെപ്പോഴെങ്കിലും ഇങ്ങനെ ദുനിയാവിന്റെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, അവരുടെ ഓരോ അനക്കങ്ങളൊക്കെ നമുക്കിങ്ങനെ റിവായത്ത് ചെയ്ത് വന്നിട്ടുണ്ട്. അവരുടെ സംസാരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവരെപ്പോഴെങ്കിലും ഇങ്ങനെ ദുനിയാവിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ചർച്ച ചെയ്ത് കൂട്ടുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ടോ? ഇല്ല. അവരുടെ ചർച്ചകളൊക്കെ കൂടുതലും ഹദീസ് കേട്ടാൽ ഹദീസുമായി ബന്ധപ്പെട്ട്, ആയത്ത് കേട്ടാൽ ആയത്തുമായി ബന്ധപ്പെട്ട്, അവരുടെ ദുനിയാവിന്റെ ജോലികൾ അവർ ചെയ്യും, അവർക്ക് ആവശ്യങ്ങളോ കടമകളൊക്കെ അവർ നിറവേറ്റും. പക്ഷെ അവരുടെ തലയും ചിന്ത എപ്പോഴും ഈ ദീനിനെ കുറിച്ചിട്ടാണ്. അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്. അതല്ലാതെ നമ്മൾ ആരും ദുനിയാവ് ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടില്ല. ദുനിയാവിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ കച്ചവടവും ജോലികളും ഒക്കെ അത്യാവശ്യം. പക്ഷെ എവിടെ എത്തിയാലും നമ്മുടെ തലയിലുള്ള ചിന്ത ഇതിനെ കുറിച്ച് മാത്രമായിരിക്കണം. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ളുഹർ നിസ്കരിക്കേണ്ട കാര്യം, അതുമായി ബന്ധപ്പെട്ട കാര്യം, അതിന്റെ ഇടയിൽ നമുക്ക് ളുഹർ നിസ്കരിക്കാൻ പറ്റുമോ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്ത. ഇങ്ങനെയാണ് നമ്മുടെ ചിന്ത മുഴുവൻ അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ ദീനിനെ കുറിച്ച്. അങ്ങനെയാണ് നമ്മുടെ ചിന്ത എങ്കിൽ പിശാചിന്റെ ഇടപെടലുകൾ വളരെ കുറവായിരിക്കും. നമ്മൾ മാസിയത്തിലേക്ക്, തെറ്റിലേക്ക് പോകുന്നത് വളരെ കുറവായിരിക്കും. നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ എത്രമാത്രം കൽബിൽ നിന്നും അകന്നു പോകുന്നു, അവിടെ പിശാചിന്റെ ഇടപെടലുകൾ ഉണ്ടാകും, അവനെ കുറിച്ചിട്ടുള്ള ചിന്ത അതുണ്ടാകും. അവിടെ സഹാബത്ത് അവർ ഹൈറായ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അത്താസ്യ ഒൻപതാമത്തേത്, ഫളീലത്തു ഹാദിഹിൽ ഉമ്മ ബിൽ കമ്മിയ വൽ കൈഫിയ. ഈ ഉമ്മത്തിന്റെ ഒരു ശ്രേഷ്ഠത കമ്മിയ കൊണ്ടും കൈഫിയ കൊണ്ടും, എണ്ണം കൊണ്ടും അതിന്റെ കൈഫ് അതിന്റെ രൂപം കൊണ്ടും, എണ്ണത്തിലും ഈ ഉമ്മത്താണ് ഏറ്റവും കൂടുതൽ. അതുപോലെ ഈ ഉമ്മത്താണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ അടുത്ത നല്ല ആളുകളായിട്ടുള്ള ആളുകൾ, അഥവാ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ഒരു വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിലാണുള്ളത്. അവർ എണ്ണം കൂടുതലാണ്. അവരുടെ കമ്മ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ ധാരാളം. ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ഈ ഉമ്മത്തിലാണ്. ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാരുണ്ടായിട്ടുണ്ടെന്നാണ്. അത് ഒരു പ്രവാചകൻ ഏറ്റവും കൂടുതൽ ഉമ്മത്തിന് ആർക്കാണുള്ളതെന്ന് ചോദിച്ചാൽ അവസാനത്തെ പ്രവാചകനായ നമ്മുടെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ഈ ഉമ്മത്താണ് സ്വർഗത്തിൽ പകുതിയോളം ഉണ്ടാകുക എന്ന് മറ്റ് ഹദീസിൽ കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഈ ഉമ്മത്താണ്. അതുപോലെ ഏറ്റവും വലിയ വിശേഷണങ്ങൾ ഉള്ളതും ഈ ഉമ്മത്തിനാണ്. ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് വിചാരണയില്ലാതെ ഒരുപാട് ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പത്താമത്തേത്, ഫളീലത്തു അസ്ഹാബി മൂസ. മൂസ അലൈഹിസ്സലാമിന്റെ സഹാബത്തിന് അവരുടെ ശ്രേഷ്ഠത. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കാരണം ഈ ഹദീസ് പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, എനിക്ക് ഒരു ഉമ്മത്തിനെ കാണിക്കപ്പെട്ടു, ഫളനന്തു അന്നഹും ഉമ്മതി, അത് എന്റെ ഉമ്മത്താണ് ഞാൻ കരുതി. പക്ഷെ അത് മൂസ അലൈഹിസ്സലാമിന്റെ ഉമ്മത്തായിരുന്നു. അപ്പോൾ അതും വലിപ്പമുള്ളതാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ അത്ര ഇല്ല, എങ്കിലും അത് വലിയ ഒരു കൗമാണ്. അപ്പൊ അതുകൊണ്ട് മൂസ അലൈഹിസ്സലാമിന്റെ സഹാബത്തിനും ശ്രേഷ്ഠതയുണ്ട്. അവരിൽപ്പെട്ട ധാരാളം ആളുകളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അൽഹാദിയത്തു അശറ, പതിനൊന്നാമത്തേത്, അർബുൽ ഉമമി അലൈഹി അലൈഹി സ്വലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ ഉമ്മത്തിനെയും പ്രദർശിപ്പിക്കപ്പെട്ടു, കാണിക്കപ്പെട്ടു. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അവിടുന്ന് രണ്ട് തവണ കാണിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഒന്ന് ഇസ്രായിലിന്റെ അന്ന്, അഥവാ ആകാശ ലോകത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടി ജിബ്രീൽ അലൈഹി സ്വലാം പോയിരുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളിൽ നടക്കാനിരിക്കുന്ന സംഭവങ്ങൾ പലതും കാണിച്ചു കൊടുത്തു. അള്ളാഹു എല്ലാം കഴിയുന്നവനാണ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാനുള്ളത് എന്ന് അള്ളാഹുവിന് അറിയാം. ആരൊക്കെയാണ് സ്വർഗത്തിലേക്ക് പ്രവാചകന്മാരുടെ കൂടെ വരാനുള്ളത്, ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വതആലക്ക് നേരത്തെ കൂട്ടി അറിയുന്ന കാര്യമാണ്. എന്തൊക്കെ ഇവിടെ അതിന് സംഭവിക്കുമെന്നുള്ളത് ആ സമയമാകേണ്ടതില്ല. അള്ളാഹു അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ രാത്രിയിലെപ്പെട്ട ഒരു സമയത്താണ് ഇത് സഹാബത്തിനോട് പറയുന്നത്, ഈ ഒരു ഹദീസ്. അതിലൊന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്, രണ്ടാമതിനും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. രണ്ടാമത് കണ്ടിട്ടുള്ളത് സ്വപ്നത്തിലാണ്, ആദ്യം കണ്ടിട്ടുള്ളത് നേരിട്ടിട്ടാണ്. ആ സ്വപ്നത്തിൽ കണ്ടിട്ട് അതിനുശേഷമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസ് സഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഓരോ ഉമ്മത്തിനെയും കണ്ടിട്ടുണ്ടായിരുന്നു എന്ന കാര്യം. അങ്ങനെ എല്ലാ ഉമ്മത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അസാനിയത്ത് അഷർ അന്ന കുല്ല ഉമ്മത്തിൻ തുഹ്ശർ വഹ്ദഹ മഅ നബിയഹ, ഓരോ ഉമ്മത്തും അവരുടെ പ്രവാചകനോടൊപ്പമായിരിക്കും ഒരുമിച്ച് കൂട്ടപ്പെടുക. മൂസാ അലൈഹി സ്വലാമിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സഹാബത്ത്, അദ്ദേഹത്തിൽ വിശ്വസിച്ച അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഈസാ അലൈഹി സ്വലാമിന്റെ കൂടെ അങ്ങനെ, ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കൂടെ അങ്ങനെ, അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ കൂടെയും അവരുടെ സഹാബത്ത്, അവരിൽ വിശ്വസിച്ച ജനങ്ങൾ അങ്ങനെ വേറെ വേറെ ഉണ്ടാകുക. അതെങ്ങനെയാണ് മനസ്സിലായത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞു, വൻ നബിയു ലൈസ മഅഹു അഹദ്, ചില നബിമാർ അവരുടെ കൂടെ ആരുമില്ല. വൻ നബിയു മഅഹു അർറജുൽ ഔ റജുലാൻ, ചില നബിമാർ അവരുടെ കൂടെ ഒന്നോ രണ്ടോ ആളുണ്ട്. അപ്പൊ എല്ലാം വേറെ വേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഓരോ ഉമ്മത്തും അവരുടെ പ്രവാചകന്മാരോടൊപ്പമായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കാം. പതിമൂന്നാമത്തത് സാലിസ്താഷർ ഖില്ലത്തു മൻ ഇസ്തജാബ ലിൽ അംബിയ, അംബിയാക്കൾക്ക് ഉത്തരം നൽകിയ ആളുകൾ വളരെ കുറവായിരുന്നു എന്നുള്ളത് അല്ലെ. ചില അംബിയാക്കൾക്ക് നബിസ്വല്ലാസ്ലമോട് പറഞ്ഞ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ, വേറെ ചിലർക്ക് രണ്ടാളെ ഉണ്ടായിട്ടുള്ളൂ, വേറെ ചിലർക്ക് റഹത്താണ് ഉണ്ടായത്. മാഹു അർ റഹത്ത്, നമ്മൾ പറഞ്ഞ മൂന്നിനും ഒമ്പതിനും ഇടയിലുള്ള എണ്ണത്തിനാണ് റഹത്ത് എന്ന് അറബി ഭാഷയിൽ പറയും. അത്ര ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ആരും ഉണ്ടായിട്ടില്ല ചില നബിമാർക്ക്. അപ്പൊ ചില നബിമാർ അവർ എത്ര വർഷം ദാവത്ത് നടത്തിയിട്ടും ആളുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആളുകൾ ചില അമ്പിയാക്കൾക്ക് വളരെ കുറവായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഹദീസിൽ നിന്നും ഈ പാഠത്തിൽ നമുക്ക് മനസ്സിലായി. പതിനാലാമത്തത് ചില ആളുകൾ ഒറ്റക്ക്, ചില അമ്പിയാക്കൾ ഒറ്റക്ക് വന്നിട്ടുണ്ട്, അവർക്ക് ഒരാളും ഉത്തരം നൽകിയിട്ടില്ല. ഖില്ലത്തുള്ള ആദ്യം പറഞ്ഞു, എന്നാൽ ചില അമ്പിയാക്കൾക്ക് ഒരാൾ ഉത്തരം നൽകിയിട്ടില്ല, ആരുമില്ല, അവർ ഒറ്റക്കായിരുന്നു. അവർ ഭൂമിയിൽ അവർ ഇത്ര വർഷം ജീവിച്ച് ദാവത്ത് നടത്തിയിട്ടും അവർക്ക് ആരും ഉണ്ടായിട്ടില്ല എന്ന അവസ്ഥ ചില അമ്പിയാക്കൾക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് എന്തിനാ നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ലോകത്ത് ചില സമയത്തൊക്കെ ആ ഭാഗത്ത് ചിലപ്പോൾ ദീനനുസരിച്ച് ജീവിക്കുന്ന ആരും ഉണ്ടാവുകയില്ല. ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോകുന്നുണ്ടാവും, ഒരാൾ നമ്മളെ കൂടെ നിസ്കരിക്കാൻ വരുന്നുണ്ടാവില്ല. നമ്മൾ തൗഹീദിന് വേണ്ടി നിൽക്കുന്നുണ്ടാവും, ഒരാളും തൗഹീദുള്ള ആളുകളായി നമ്മൾ കാണുകയില്ല. അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള മാസിയത്തുകൾ നമ്മൾ കഷ്ടപ്പെട്ട് മാറി നിൽക്കുന്നുണ്ടാവും. നമ്മളൊക്കെ കച്ചവടം ചെയ്യുന്ന സമയത്ത് അത് പാടില്ല ഇത് പാടില്ല എന്ന് നമ്മൾ സൂക്ഷിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരിക്കലും തന്നെ ധാരാളം ആളുകൾ നിന്റെ കൂടെ ഇല്ല എന്നുള്ളത് നിന്നെ ഒരിക്കലും വഞ്ചിതനാക്കാൻ പാടില്ല. അല്ലെങ്കിൽ നിനക്കൊരു അപകർഷതാ ബോധം ഉണ്ടാകേണ്ടതില്ല, ആരുമില്ല, ഞാൻ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ, ഞാൻ മാത്രം ഇവിടെ പോയാൽ ഒറ്റക്ക്, ഞാൻ നാട്ടിൽ പോയാൽ ആരുമില്ല, വീട്ടിൽ പോയാൽ ആരുമില്ല, എവിടെയെങ്കിലും കച്ചവട സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പോയാൽ ഇതൊക്കെ പറയുന്ന ആളുകൾ ഞാൻ മാത്രം, ബാക്കിയുള്ള ആളുകളൊക്കെ ഇതിനെ പരിഹസിക്കുന്നു, കളിയാക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ ആക്ഷേപിക്കുന്നു, ചിലപ്പോൾ ഉപദ്രവങ്ങൾ വരെ ഉണ്ടാകുന്ന അവസ്ഥ ചില നാടുകളിൽ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്പിയാക്കൾക്ക് പോലും ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആലോചിച്ചു, ഒരു നബിയുമില്ലാത്ത, ഒരു അണിയായി ഒരാളെ പോലും കിട്ടാത്ത, ഒരു സഹാബിയെ പോലും കിട്ടാത്ത ആ നബിമാരുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവിൽ നിന്ന് വഹി ഇറങ്ങുന്ന നബിമാരാണ്, അവർക്കൊരാളെ പോലും വിളിച്ചു കിട്ടിയിട്ടില്ലായിരുന്നു. അവരുടെ മനപ്രയാസം എന്തായിരിക്കും? അവർ വർഷങ്ങൾ ഈ തൗഹീദ് പറഞ്ഞിട്ട് ഒരാള് പോലും അവരുടെ കൂടെ ഉണ്ടായിട്ടില്ലെങ്കിൽ എത്ര പ്രയാസമായിരിക്കും അവർക്കുണ്ടായിട്ടുണ്ടാകുക. അപ്പൊ ഇത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്, ഇത് നേരത്തെയുള്ള അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ്. എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് കൊടുക്കുകയില്ല. അള്ളാഹു ഹിദായത്ത് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ അതിൽ പ്രയാസപ്പെടേണ്ടതില്ല എന്നതിനു വേണ്ടിയിട്ടാണ് ഈ ഹദീസ് ഇന്ന് മുഴുവനായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. ഇനി പതിനഞ്ചാമത്തത് സമറത്തു ഹാദൽ ഇൽം വഹുവ അദമുൽ ഇഗ്തിറാരി ബിൽ കസ്റ വ അദമുൽ സുഹ്ദി ഫിൽ ഖില്ല. നമ്മൾ ഈ ഇൽമ് കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ട അതിന്റെ റിസൾട്ട് എന്താണ്? നമ്മൾ ഒരിക്കലും തന്നെ ധാരാളിത്തം കണ്ട് വഞ്ചിതരാകാനും പാടില്ല, കുറഞ്ഞു പോയത് കണ്ട് നമ്മൾ ഒരിക്കലും തന്നെ നമുക്കൊരു ഒരു വിരക്തി ഉണ്ടാകാൻ പാടില്ല. ഈ കാര്യങ്ങളോടൊക്കെ ഒന്ന് വിട്ട് മതി, ഇതിനൊന്നും ആവശ്യമില്ല എന്നതുണ്ടാകാൻ പാടില്ല. അത് ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ഇൽമുള്ള ഒരാൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ആളുകളില്ല, ആളുകൾ കുറഞ്ഞു പോയി എന്നുള്ളത് ഒരിക്കലും എന്തല്ല, അവൻ ബാത്തിലാണ് എന്നുള്ളതിന് അർത്ഥമല്ല. അള്ളാഹു പറഞ്ഞല്ലോ, വൈമുത്തി അക്സറമം ഫിൽ അർദി യുദില്ലു കൻസബീലില്ല, നീ ഭൂമിയിലുള്ള അധികം ആളുകളെയും പിൻപറ്റിയാൽ അവർ നിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും തെറ്റിച്ചു കളയുമെന്നുള്ളതാണ്. ധാരാളം ആളുകളുടെ പണി അതന്നെ ആയിരിക്കും. ഏതെങ്കിലും വഴി അവർ നിന്നെ അവരുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ തെറ്റിച്ചാണ്. ചില ആളുകൾ നിങ്ങളെ പറഞ്ഞ് തെറ്റിക്കും, ചില ആളുകളെ പ്രവൃത്തി കണ്ട് നമ്മൾ അവരെ പിൻപറ്റിയാൽ അതും നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചാണ്. അതുകൊണ്ട് ഭൂമിയിലുള്ള അധിക ആളുകളെ അവസ്ഥ അതാണ്. അത് കണ്ടിട്ട് നീ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നീ അവരെ പിൻപറ്റാൻ പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവന്റെ ഖൽബിൽ എത്രമാത്രം അള്ളാഹുവിനോടുള്ള ഹുബ്ബുണ്ട്, അള്ളാഹുവിനോട് വിധേയത്വമുണ്ട്, ഉബൂദിയത്തുണ്ട്, അള്ളാഹുവിനെ മാത്രമായി ആരാധിക്കുകയും അവന്റെ കൽപ്പനകൾക്ക് വില കൊടുക്കുകയും അവന്റെ വിരോധങ്ങൾക്ക് വില കൊടുക്കുകയും വിട്ടുനിൽക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവരെയാണ് അള്ളാഹു ഹിദായത്തിൽ നൽകുക. അങ്ങനെ കൽബുള്ള ആളുകൾക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ അവരെ ഉറപ്പിച്ചു നിർത്തുക. അതുകൊണ്ട് അത് നമ്മളെ ഒരിക്കലും വഞ്ചിതരാക്കാൻ പാടില്ല, മറിച്ച് നമ്മുടെ ഇൽമിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. ധാരാളിത്തത്തിന് പ്രത്യേകതയൊന്നുമില്ല, അതല്ല എങ്കിൽ കുറഞ്ഞുപോയി എന്നുള്ളതിന് യാതൊരു ആക്ഷേപവും ഇല്ല. ഇത് മുൻപ് കഴിഞ്ഞ അമ്പിയാക്കൾക്ക് പോലും ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ശരി, പതിനാറാമത്തത് അർ-റുഖ്സത്തു ഫി റുഖ്യത്തി മിനൽ ഐനി വൽ ഹുമാ, കണ്ണേറിനും അതുപോലെ വിഷമേറ്റ കാര്യങ്ങൾക്കുമുള്ള ചികിത്സയിൽ റുഖ്യത്ത് ഇളവുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ കേവലം ഇളവ് മാത്രമല്ല, മറിച്ച് അതല്ലാത്തതിനും റുഖ്യ ചെയ്യാം. ഇളവുണ്ട് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതിനൊന്നും റുഖ്യ ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല. നമ്മൾ പറഞ്ഞു ലാ റുഖ്യത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമാ എന്ന ഹദീസിന്റെ അർത്ഥം ലാ റുഖ്യത അൻഫഉ മിൻ ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമാ, ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് കണ്ണേറിനും വിഷം തട്ടിയാലും മാത്രം വിഷം തട്ടിയാലുമാണ്, അതല്ലാത്തതിനും ഉപകാരപ്പെടും. അതല്ലാത്ത രോഗങ്ങൾക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖ്യ ചെയ്തതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ കണ്ണേറിനും എന്തെങ്കിലുമൊക്കെ വിഷജീവി നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ ആ വിഷം ഇറങ്ങിപ്പോകുന്നതിനും റുഖ്യ ഉപകാരപ്പെടും. അതാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. അതല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് റുഖ്യ ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നും ഇതിൽ നിന്നും അർത്ഥമില്ല എന്ന് നമ്മൾ വിശദീകരണം മനസ്സിലാക്കിയതാണ്. അടുത്തത് സലഫുകളുടെ ഇൽമിന്റെ ആഴ് ലിഖൗലിഹി ഖദ ഹസന മൻ ഇൻതഹ ഇലാ മാ സമിഅ വലകിൻ കദ വകദ فعلم ان الحديث الاول لا يخالف الثاني. ഇവിടെ നിങ്ങൾ നോക്കൂ, രണ്ട് താബിഈങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണ്. ആദ്യം ഒരാൾക്ക് വിഷമേറ്റ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞത് എന്താണ് നിന്നെ മാ ഹമലക അലഹാദ്, നീ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണ്? കാരണം അദ്ദേഹം റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നു. അപ്പം പറഞ്ഞു, എന്നോട് ഇന്ന ഹദീസ് കേട്ടിട്ടുണ്ട്, അപ്പൊ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മറുപടി പറയുന്ന സഈദ് ബിൻ ജുബൈർ പറഞ്ഞു, എന്താണ് ഖദ അഹ്സന മൻ ഇൻതഹ ഇലാ മാ സമിഅ, താങ്കൾക്ക് കേട്ട കാര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചതിൽ താങ്കൾക്ക് തെറ്റൊന്നുമില്ല. വലാക്കിൻ, എന്നാൽ എനിക്ക് ഇമാം ഷാഫി റഹിമഹുള്ള പറഞ്ഞ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാണ് ഈ വലിയൊരു ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ സലഫുകളുടെ ഇൽമിന്റെ ആ ഒരു കാര്യമാണ്, അത് ഒന്നാമത്തെ ഹദീസ് രണ്ടാമത്തെ ഹദീസിനോട് വൈരുദ്ധ്യമില്ല. കാരണം വൈരുദ്ധ്യമുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തുമായിരുന്നു. പക്ഷെ അതിനേക്കാളും ഒരു ഉന്നതമായ ദർജ ഞാൻ പറഞ്ഞുതരാം. ഈ റുഖ്യ പോലും ആവശ്യപ്പെടാതെ അതിനേക്കാളും അള്ളാഹു തവക്കുൽ ചെയ്യാനുള്ള ഒരു ഉന്നതമായ ദർജ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ആ രണ്ട് ഹദീസും അത് വൈരുദ്ധ്യമല്ല എന്ന കാര്യം അവർക്കറിയാം. അത് അവരുടെ ഇൽമിന്റെ ആഴമാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ്. പതിനെട്ടാമത്തെ പോയിന്റ് തന്നിൽ ഇല്ലാത്ത കാര്യത്തെ തൊട്ട് ആളുകൾ തന്നെ പുകഴ്ത്തുക എന്നുള്ള വിഷയത്തിൽ സലഫുകൾ വിദൂരമായിരുന്നു എന്ന് നമുക്കിത് മനസ്സിലാക്കാം. എവിടെ നിന്നാണ് നമുക്കത് മനസ്സിലാക്കിയിട്ടുള്ളത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഈ അസർ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആരാണ് രാത്രിയിൽ നിന്ന് ഉതിർന്നു വീണ ആ നക്ഷത്രത്തെ കണ്ടത് ആരാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ റഹിമഹുള്ള. പക്ഷെ അപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞു, പക്ഷെ ഞാൻ നിസ്കാരത്തിനൊന്നും ആയിരുന്നില്ല, എന്നെ ഇങ്ങനെ ഒരു വിഷജീവി കടിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ രാത്രി എഴുന്നേറ്റത് എന്ന് അദ്ദേഹം പറഞ്ഞു. അഥവാ ആളുകൾ ചിന്തിക്കേണ്ട, രാത്രി ചിലപ്പോൾ അത് പാതിരാത്രിയിലോ അല്ലെങ്കിൽ അങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്തായിരിക്കും ഈ നക്ഷത്രം പോകുന്നത്. അപ്പൊ ഞാനത് കണ്ടു എന്ന് പറയുമ്പോൾ ഞാൻ നിസ്കരിക്കാൻ എഴുന്നേറ്റതാണ് എന്ന് കരുതേണ്ടതില്ല, ഞാനിങ്ങനെ വേദന കൊണ്ട് പൊളഞ്ഞ് ഉറക്കില്ലാതെ ഇങ്ങനെ എഴുന്നേറ്റിരുന്നതാണ് എന്ന് അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇല്ലാത്ത ഒരു മദ്ഹ് ഇല്ലാത്തൊരു പുകഴ്ത്തൽ എനിക്ക് വേണ്ട എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ നമ്മൾപ്പെട്ട പല ആളുകളുടെ അവസ്ഥ എന്താണ്? ഇല്ലാത്ത കാര്യങ്ങൾ അതല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ അത് ആളുകൾ പുകഴ്ത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുക, ഇത് നമ്മൾ അമലുകളെ പൊളിച്ചു കളയുന്ന കാര്യമാണ്. നമ്മൾ ചെയ്ത് ഒന്നുകിൽ അത് എടുത്തു പറയണം, അതല്ലെങ്കിൽ പറയാതെ തന്നെ ആളുകൾ പുകഴ്ത്തണം എന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ അമലുകൾ ചെയ്താൽ നമ്മൾ പറഞ്ഞാലും ശരി പറഞ്ഞിട്ടില്ലെങ്കിലും ശരി ആളുകൾ തന്നെ പുകഴ്ത്തണം എന്നുള്ള ചിന്ത തന്നെ നമ്മൾ അമലുകളെ പൊളിച്ചു കളയാൻ മതി. മറിച്ച് അള്ളാഹു അവൻ നമ്മെ പുകഴ്ത്തണം, അള്ളാഹു അവന്റെ അടുപ്പക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തണം എന്ന കാര്യം മാത്രമാണ്. നമ്മൾ ആഗ്രഹിക്കാതെ ആരെങ്കിലും നമ്മുടെ അമലുകളെ കുറിച്ച് പിൽക്കാലത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നമ്മളെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യമാണ്, അതിന് നമുക്ക് കുറ്റമില്ല. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ചില സന്തോഷ വാർത്തകളാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല, നമ്മൾ അങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ചെയ്ത ഏതെങ്കിലും നന്മകളെ ആളുകൾ പുകഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ അത് ആളുകൾക്കിടയിൽ അത് പ്രചരിക്കുകയോ ഒക്കെ ചെയ്താൽ അത് നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യമാണെങ്കിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവന് ഭൂമിയിൽ നിന്ന് തന്നെ കിട്ടുന്ന സന്തോഷാവസ്ഥകളാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല ജനങ്ങൾ നമ്മളെ പുകഴ്ത്തണം അല്ലെങ്കിൽ ആളുകൾ ഇത് കണ്ടിട്ട് ഇയാള് ഒരു മാതൃകയാണ് എന്നൊക്കെ പറയണം നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അത്താസിയ തഅശറ 19-ാമത്തെ കാര്യം, ഖൗലുഹു അൻത മിൻഹും അലമു മിൻ ആലാമിൻ നുബുവ്വഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്കാശത്ത് ഒരു മെഹ്സൻ റളിയല്ലാഹു അൻഹുവിനോട് ആരാണ് ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 കൂട്ടത്തിൽ അതിലെന്നെയും ഉൾപ്പെടുത്തുമോ എന്ന് ചോദിച്ചപ്പോൾ അൻത മിൻഹും നീ അവരിൽ പെട്ടവൻ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അലമു മിൻ ആലാമിൻ നുബുവ്വ, നുബുവ്വത്തിന്റെ അടയാളങ്ങളിൽ പെട്ട ഒന്നാണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ഈ ഉക്കാശത്തിൽ മെഹ്സൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ധാരാളം കാലം പിന്നീട് ജീവിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോയിട്ടില്ല. അദ്ദേഹം ഈ പറഞ്ഞ ഈ സിഫത്തുള്ള ആളുകളുടെ അതേ ജീവിതമാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. പൂർണ്ണമായ വാജിബുകളെല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹു തവക്കുലാക്കിക്കൊണ്ട് ഹറാമുകളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് അങ്ങനെയുള്ള ഒരു ജീവിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പ്രവചിച്ചത് അതുപോലെ തന്നെയാണ് അദ്ദേഹം ഷഹീദായിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ അടയാളമാണ് ഈ ഹദീസ്. അദ്ദേഹം എങ്ങാനും ദീനിന്നും തെറ്റിപ്പോയി വല്ല മുർത്തതുമായിട്ടുണ്ടെങ്കിലോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തെറ്റാന്ന് വരും, അതൊരിക്കലും വരികയില്ല. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം അൻത മിൻഹും എന്ന് പറഞ്ഞത് അദ്ദേഹത്തെ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ വഹീനാലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ സ്വർഗത്തിലാണ് എന്ന് പറയുന്നത് അത് അള്ളാഹു വഹീ കൊടുത്തതുകൊണ്ട് മാത്രമാണ്, അതല്ലാതെ അവിടുന്ന് തീരുമാനിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് തെളിവാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അൽ ഇശ്റൂൻ 20-ാമത്തത് ഫളീലത്ത് ഉക്കാശ. ഉക്കാശ റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത എന്താണ്? ശ്രേഷ്ഠത, ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഭൂമിയിൽ നിന്ന് തന്നെ സ്വർഗക്കാരനാണ് എന്നുള്ള സന്തോഷ വാർത്ത കിട്ടി. ധാരാളം സഹാബത്തിന് അത് കിട്ടിയിട്ടുള്ളതാണ്. 10 സഹാബിമാർക്ക് നമ്മൾ അൽ അഷ്റത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകൾ, അതൊരൊറ്റ ഹദീസിൽ വന്നതുകൊണ്ടാണ് അവരുടെ ശ്രേഷ്ഠത. അവരാണ് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ. എന്നാൽ അതല്ലാത്ത ആ ഹദീസിൽ വരാത്ത ആളുകളുണ്ട്. ആ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരില്ല, അവർ സ്വർഗത്തിലാണ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേരില്ല, അവർ സ്വർഗത്തിലാണ്. ബിലാൽ റളിയല്ലാഹുവിന്റെ പേരില്ലാത്തില്ല, അദ്ദേഹം സ്വർഗത്തിലാണ്. ഉക്കാശത്തുൽ മെഹ്സൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വർഗത്തിലാണ്. കാരണം വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ആ പറഞ്ഞ ആളുകൾ അൻത മിൻഹും, താങ്കൾ അതിലുണ്ട്, താങ്കൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫദലുള്ള സഹാബിയാണ് മെഹ്സൻ റളിയല്ലാഹു അൻഹു എന്ന് കാണാൻ സാധിക്കും. 21-ാമത്തത് അൽഹാദിയത വൽ ഇശ്റൂൻ ഇസ്തിഅമാലുൽ മആരിൽ, മആരിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്താണ് മആരിൽ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നു, ഹിയ അൻ തുഅബ്ദിറ അനിൽ മഖ്സൂദി ബിലഫ്ളിൻ ഖദ് യുഫ്ഹമു മിൻഹു ഷൈഉൻ ആഖർ. നീ ഒരു കാര്യം ഉദ്ദേശിക്കുക, പക്ഷെ വേറൊരു കാര്യമായിരിക്കും നീ വാക്ക് പറയുക. എന്താണത്? എവിടുന്നാണിത് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരാൾ വന്നിട്ട് ചോദിച്ചു ഞാൻ അതിലുൾപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ടില്ല? ഇല്ല എന്നും പറഞ്ഞിട്ടില്ല, ഉണ്ട് എന്നും പറഞ്ഞിട്ടില്ല, മറിച്ച് പറഞ്ഞു സബഖക ബിഹ ഉക്കാശ, ഉക്കാശ നിന്നെ മുൻകടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഇതിന്റെ ഉദ്ദേശം നമ്മൾ വിശദീകരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അങ്ങനെ പറയാനുള്ള കാരണം ഒരുപക്ഷെ ഇനി അങ്ങനെ ആരും ചോദിച്ചു വരാതിരിക്കാനായിരിക്കാം എന്നല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഒരിക്കലും തന്നെ നീ പെടില്ല എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് വേറൊരു വാക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ ഒരു അധ്യായം അവിടെ അടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള മആരീദുകൾ ഉപയോഗിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടത് കാണാം. അദ്ദേഹം പറഞ്ഞു ഇന്ന ഫിൽ മആരീദി കിഫായത്തുൻ ലിൽ മുസ്ലിമി അനിൽ കദീർ. ഈ മആരീദുകൾ ഒരു കാര്യം പറയുന്നത് വേറെ ഉദ്ദേശത്തിലാകുക എന്നുള്ളത് ഒരു മുസ്ലിമിന് കളവിന്റെ പകരമായിട്ട് അവന് മതിയായ കാര്യമാണ്. അല്ല, ചില ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്തൊക്കെ നമുക്ക് കളവ് പറയാൻ ഒരിക്കലും അനുവാദമില്ല. അപ്പൊ ആ കളവ് പറയുന്നതിന് പകരം നമുക്ക് ആ രൂപത്തിൽ എന്തെങ്കിലും പറയാം. ഇപ്പൊ ചില ആളുകൾ വിളിക്കുന്ന എന്തെങ്കിലുമൊക്കെ നമുക്കൊരു സംശയമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിനൊക്കെ ആയിരിക്കും, ഫംഗ്ഷനൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പൊ നമുക്ക് വേറെ രൂപത്തിൽ എന്തെങ്കിലും, ഞാൻ ഒരു തിരക്കിലാണ്, തിരക്ക് ഉദ്ദേശിക്കുന്നത് വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിലാണ്, അല്ലെങ്കിൽ ആ രൂപത്തിൽ, അഥവാ ഒരു ഷർറ് തടയാൻ ആ രൂപത്തിൽ, കളവല്ലാത്ത രൂപത്തിൽ, ഒരിക്കലും കളവാകാൻ പാടില്ല. കളവല്ലാത്ത രൂപത്തിൽ നമുക്ക് അതിനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ചില സംഭവങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. ഒരിക്കൽ ഒരാളുകൾ വായിൽ ബിൻ ഹജർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തെയും പിടിച്ചുകൊണ്ട് ഒരു സംഘം അവിടെ വരികയുണ്ടായി. അദ്ദേഹത്തിന് ശത്രുക്കളിൽപ്പെട്ട ഒരാളാണ്. ഉടൻ തന്നെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്ന ഒരാള് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, വല്ലാഹി ഇന്നഹു അഖി, ഇത് എന്റെ സഹോദരനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ശത്രുക്കൾക്ക് യഥാർത്ഥത്തിൽ വായിർ ബിൻ ഹജർ ആരാണെന്ന് അറിയില്ല. ഇദ്ദേഹം തന്നെയാണോ പിടിച്ചാൾ തന്നെയാണോ എന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷെ അദ്ദേഹം അത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞു ഇത് എന്റെ സഹോദരനാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ശത്രുക്കൾ വിചാരിച്ചു, അപ്പൊ ഇത് ആള് മാറിയിട്ടുണ്ട്, ഞാൻ പിടിച്ച ആള് മാറിയിട്ടുണ്ട്, ഇത് ഇയാള് സഹോദരനാണ്, മറ്റേത് വേറെ ആയിരിക്കും എന്ന് വിചാരിച്ച് അവിടെ വിട്ടിട്ട് പോയി. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഉദ്ദേശിച്ചത് അഖീഫ് അൽ ഇസ്ലാം, ഇദ്ദേഹത്തിന്റെ ഇസ്ലാമിക സഹോദരനാണ്. പക്ഷെ കേൾക്കുന്ന ആൾക്ക് തോന്നും ഇതെന്റെ ഉമ്മ പറ്റ സഹോദരനാണ് മകനാണ് എന്ന് തോന്നിപ്പോകും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, കളവ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരിക്കലും ഇത് വ്യക്തമായ ഒരു കളവ് പറഞ്ഞിട്ട് എന്റെ ഉമ്മ പറ്റ സഹോദരനാണെന്നോ എന്റെ അങ്ങനെയുള്ള ആരാണെന്നോ പറഞ്ഞിട്ടില്ല. അദ്ദേഹം അഹി എന്ന് ഉദ്ദേശിച്ചത് എന്റെ ഇസ്ലാമിക സഹോദരനാണ് എന്നർത്ഥത്തിലാണ്. അതുപോലെ സംഭവം അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഹിജ്റ പോകുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മുമ്പിൽ നടക്കുകയാണ്, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ബാക്കിൽ നടക്കുന്നു. ചില സമയത്ത് എത്തുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നിലും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലും ഇങ്ങനെ മാറി മാറി നടക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധനായിട്ട് അന്ന് എല്ലാവർക്കും അറിയാം. വഴിയിലുള്ള ആളുകൾക്കൊക്കെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം വലിയ കച്ചവടക്കാരനാണ്, ഒരുപാട് യാത്രയൊക്കെ ചെയ്യും. അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഓരോരോ ആളുകൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പന്തിയില്ലാതെ രണ്ടാളുകൾ ഇങ്ങനെ പോകുന്ന സമയത്ത്, കാരണം ഇവർ വളരെ രഹസ്യമായിട്ടാണ് പോകുന്നത്, മക്കാ മുശ്രിക്കുകൾ കൊല്ലാനിരിക്കുകയാണ്, രഹസ്യമായിട്ടാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് രക്ഷപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇത് ആരാണെന്നൊക്കെ പലരും വന്ന് ചോദിക്കും, ഇതാരാണ് ആളാരാന്ന് ചോദിക്കും. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ഹാദാ റജുലുൻ യഹ്ദീനി അസ്സബീൽ, ഇദ്ദേഹം എനിക്ക് വഴി കാണിച്ചു തരുന്ന ആളാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ അബൂബക്കർ റളിയല്ലാഹു എന്താണ് ഉദ്ദേശിക്കുന്നത്, എനിക്ക് ദീനിൽ എനിക്ക് ഹിദായത്ത് കാണിച്ചു തരുന്ന നബിയാണെന്നുള്ള അർത്ഥത്തിലാണ്, കളവ് പറഞ്ഞിട്ടില്ല. പക്ഷെ കേൾക്കുന്ന ആളെന്താണ് ധരിക്കുക, പൊതുവെ ഏതൊരു യാത്ര ചെയ്യുമ്പോൾ ഒരാൾ അറബ് നാടുകളിലൊക്കെ വഴിയറിയുന്ന ഒരാൾ മുമ്പിൽ നടക്കും, കാരണം അവർക്കേ വഴിയറിയുള്ളൂ മരുഭൂമിയിൽ ഏത് വഴിയിലൂടെ പോയാണ് അപ്പുറത്തെത്തുക എന്നുള്ളത്. അപ്പൊ ആളുകൾ അതാണെന്ന് ധരിക്കും. പക്ഷെ ഇദ്ദേഹം ഉദ്ദേശിച്ചത് ഇതെനിക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിച്ചു തരുന്ന എന്റെ പ്രവാചകനാണ് എന്നാണ്. ഹാദാ റജുലുൻ യഹ്ദീനി അസ്സബീൽ, കേൾക്കുന്ന ആളുകാർക്കും വഴി കാണിച്ചു തരുന്ന വഴികാട്ടിയായിട്ടുള്ള ആളായിരിക്കും എന്നാണ്. അപ്പൊ ഈ രൂപത്തിലുള്ള സംസാരങ്ങൾ, കളവാകാത്ത രൂപത്തിൽ നമുക്ക് അതൊരു മുസ്ലിമിന്റെ കളവ് പറയുന്നതിന് പകരമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ആവശ്യം ഉണ്ടാകും ഉപയോഗിക്കാം. പക്ഷെ ശ്രദ്ധിക്കണം, ഒരിക്കലും കളവ് പറയാൻ വേറൊരു മാർഗം കണ്ടെത്തുകയല്ല, മറിച്ച് ഇങ്ങനെ കുടുങ്ങുന്ന സമയത്ത് നമുക്ക് ഈ രൂപത്തിൽ എന്തെങ്കിലും പറഞ്ഞ ആളുകളെ അതിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റും. അതാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സബഖ തബിഹ ഉക്കാശ എന്ന് പറഞ്ഞത്. അവർ വ്യക്തിയോട് ലസ്തമിനും, ഇനി അവരിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഉക്കാശ നിന്നെ മുൻകടക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഇപ്പൊ അയാൾ പെട്ടവനാണോ അല്ലേ ഒന്നും പെട്ടെന്ന് മനസ്സിലാകാത്ത രൂപത്തിലാണ്. ഒന്നുകിൽ അയാളെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാകാം എന്നാ പറഞ്ഞതുപോലെ, അതല്ലെങ്കിൽ ഇനി ആരും ഇതേപോലെ ചോദിച്ചു വന്നുകൊണ്ടേ ഇരിക്കണ്ട എന്ന ഉദ്ദേശത്തിലൊക്കെ ആകാം എന്ന് നമ്മൾ പറഞ്ഞു. അവസാനത്തത് അസാനിയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ നല്ല സൽസ്വഭാവം. നോക്കൂടെ, ഈ വ്യക്തി വന്ന് ചോദിക്കുന്ന സമയത്ത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം നീ പെട്ടവനല്ല എന്നൊന്നും അങ്ങനെ അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാകുന്ന സംസാരം സംസാരിക്കുന്നില്ല, മറിച്ച് വളരെ നല്ല മര്യാദയോടുകൂടി അയാൾക്ക് ഒരു പ്രയാസം ഉണ്ടാകാത്ത രൂപത്തിൽ അയാളോട് നല്ല രൂപത്തിലാണ് സംസാരിച്ച് പറഞ്ഞത്. സബഖ ഖബീഹ ഉക്കാശ, ഉക്കാശ നിന്നെ മുൻകടന്നിരിക്കുന്നു എന്നുള്ളത്. ഇത് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് രൂപത്തിൽ നമുക്ക് നോക്കിയാലും ഇത് കാണാൻ സാധിക്കുന്നതാണ്. അവിടുത്തെ ഏറ്റവും നല്ല മഹത്തരമായ സ്വഭാവം അത് നമുക്കെവിടെയും പ്രകടമായിട്ടുള്ള ഒന്നാണ്. ഇതാണ് ഈ അധ്യായം, അഥവാ ബാബു മൻ ഹഖഖ തൗഹീദ് ദഖല ജന്ന ബിഗൈരി ഹിസാബ്, ഒരു വിചാരണയുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ, അവരാണ് തൗഹീദ് സാക്ഷാത്കരിച്ച ആളുകൾ. അപ്പോൾ അവരിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ ഉണ്ടാകേണ്ടത്, അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ അധ്യായം പഠിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതശൈലി നമ്മൾ പഠിക്കേണ്ടത്, അദ്ദേഹത്തിന്റെ മാർഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ശൈലി നമുക്ക് കൊണ്ടുവരാനാണ്. തൗഹീദ് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. തൗഹീദിന് എപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പ്രാധാന്യം കുറയുന്നു, അപ്പോൾ നമ്മുടെ തഹ്ഖീഖ് തൗഹീദിൽ അതിന് ദുർബലത അനുഭവിക്കും, അതിൽ സംഭവിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത അധ്യായം ബാബും അൽ ഖൗഫു മിനശ് ശിർക്ക്, ശിർക്കിൽ നിന്നുള്ള രക്ഷ എന്ന അധ്യായമാണ്. ശിർക്കിനെ കുറിച്ചിട്ടുള്ള പേടി എന്ന അധ്യായമാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് മനസ്സിലാക്കാം. വളരെ ഈ അധ്യായവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഈ കിതാബിലുള്ള അധ്യായമാണത്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഹീദിനെ കുറിച്ച് പഠിക്കാനും മതി വരാതെ തൗഹീദിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.